السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം 12 ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കിതാബ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ ഓരോ ഹദീസുകളും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ആ ഹദീസ് മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, എല്ലാത്തിലും ഉപരി നമ്മുടെ ജീവിതത്തിൽ ആ ഹദീസ് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ ഈ മാതൃകകൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതം നയിക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ ഹദീസുകൾ പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അല്ലാതെ ചില ആൾക്കാർ കരുതുന്നത് പോലെ ഹദീസ് പഠിക്കുക അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക, ഫിഖ് മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത് ഉലമാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാത്രമുള്ളതാണ് എന്നൊക്കെ ചില ആൾക്കാർ കരുതാറുണ്ട്. അത് തെറ്റാണ്. മറിച്ച് അത് എല്ലാ മുസ്ലിമീങ്ങളും പഠിക്കേണ്ട കാര്യമുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ ഓരോരോ അവസ്ഥ പോലെ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അറിയില്ല. അത് തെറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖലയിൽ ഒരു വ്യക്തി ഇറങ്ങുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിധി അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിധികൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വാജിബാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ക്ലാസ്സിന് മുമ്പ് ഈ ഒരു വിഷയം ഗൌരവത്തോടുകൂടി സൂചിപ്പിക്കാനുള്ള കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം നമ്മൾ കാണാനുള്ള ഒരു സംവിധാനമാണ് ലീസ് സംവിധാനം. നിങ്ങൾക്കറിയായിരിക്കും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ഞാൻ 100,000 രൂപ നൽകിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാർ ഞാൻ എടുക്കുകയാണ് ലീസ് എന്ന പേരിൽ. അവന് 100,000 രൂപ ഞാൻ കൊടുത്തു, അവന്റെ കയ്യിലുള്ള കാർ ഞാൻ വാങ്ങി ഒരു 3 മാസത്തേക്ക്. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ കാർ അവന് തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ ആ പൈസ എനിക്ക് തിരിച്ചിങ്ങോട്ടേക്ക് തരും. അത് ഇടപാട് ഹറാമാണ്. കാരണം അത് പലിശയാണ്, ഉലമാക്കൾ ഹറാമാക്കിയതാണ്. ഇതൊരു വ്യക്തിയോട് പറഞ്ഞ സാഹചര്യത്തിൽ ആ വ്യക്തി തിരിച്ചു പറയുകയാണ്, എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത്, ഇത്രയും കാലം എനിക്കിത് അറിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ തെറ്റില്ല. പക്ഷെ ഇപ്പോൾ ഞാനിത് അറിഞ്ഞു, ഇനി ഞാനിത് എങ്ങനെയാ ചെയ്യുക, ചെയ്താൽ എനിക്ക് കുറ്റമല്ലേ, അതുകൊണ്ട് എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന വിഷയത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആൾക്കാർക്ക് ഇത്രയും അധികം ജഹലാണ്. പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരും കരുതുന്നത് പോലെ ഇൽമു പഠിക്കുക എന്നുള്ളത് ഉലമാക്കൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഓരോരോ വ്യക്തികളും പഠിക്കേണ്ടതാണ്. പിന്നെ ഉലമാക്കളും പൊതുജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായി ബന്ധപ്പെട്ട ഇൽമുകൾ പഠിക്കുക എന്നുള്ളത് വാജിബ് ഐനാണ്. കച്ചവടം നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കച്ചവടവുമായി ബന്ധപ്പെട്ട് പഠിക്കൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുമായി ബന്ധപ്പെട്ട് പഠിക്കൽ വാജിബ് ഐനിയാണ്, നിർബന്ധമാണ്, വ്യക്തിയുടെ പേരിൽ വാജിബാണ്. ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതാണ് ആ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടത് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതൊന്നും ഉലമാക്കൾക്ക് മാത്രമുള്ളതല്ല. ഇനി നമ്മൾ അധികമായി പഠിച്ചാൽ എന്ന പ്രതിഫലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമു പഠിച്ച ആൾക്കാരെയും ഈമാനുള്ള ആൾക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ, പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഉയർത്തുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകൾ നമ്മൾക്ക് പഠിപ്പിച്ചതുപോലെ, ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചാൽ അവന് നൽകുന്നത് ഇൽമാണ്, അതല്ലാതെ സമ്പത്തല്ല, അല്ലെങ്കിൽ അവന് ജനങ്ങളുടെ മുമ്പിൽ സ്റ്റാറ്റസ് അല്ല, സ്റ്റാൻഡേർഡ് അല്ല, വിലയല്ല, ജാഹല്ല, മറിച്ച് ഇൽമാണ്. ഇൽമു പഠിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ മാർഗത്തിലേക്കാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്നു. ഇൽമു പഠിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇസ്തിഗാര നടത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇൽമു പഠിക്കുക എന്നുള്ള നിസ്സാരമായ കാര്യമല്ല. പല ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വളരെയധികം സ്ഥാനം നൽകും. അതേപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾക്ക് വളരെയധികം സ്ഥാനം നൽകും. നേരെ മറിച്ച് ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ അവർ വളരെ പിറകോട്ടാണ്. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇൽമു പഠിക്കൽ അതിനേക്കാളും മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നവാഫിലുകളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ലത്, സുന്നത്തായ കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ലത് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില ആസാറുകളിൽ, അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ കാണാം, ഇൽമു പഠിക്കുന്ന വ്യക്തി സ്വന്തം നഫ്സിൽ നിന്ന് ജഹല് അജ്ഞത ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജഹലും കൂടിയാണ് ഉയർത്തുന്നത്. നേരെ മറിച്ച് ഒരു വ്യക്തി സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഉപകാരം, അതിന്റെ പ്രതിഫലം അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കിനി ഇൻഷാ അല്ലാഹ് അർബഊന നവവിയയിലെ 13-ാമത്തെ ഹദീസ് ഒന്ന് വായിക്കാം. വളരെ ചെറിയൊരു ഹദീസാണ്, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ളതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെയധികം പ്രയാസമുള്ളതുമായ ഒരു ഹദീസാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ഹദീസാണെന്ന് വിചാരിച്ച് അവഗണിക്കാൻ പാടില്ല, മറിച്ച് അത് കേൾക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പരിശ്രമിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് തൗഫീഖ് നൽകണം എന്ന് സത്യസന്ധമായി കരുതിക്കൊണ്ട് പരിശ്രമിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. ഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കുകയില്ല. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, ഫസനുയസ്സിറുഹു ലിൽയുസ്ര, അവർക്ക് സ്വർഗത്തിന്റെ മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്താണ് ഈ ഹദീസ്? അൻ അബി ഹംസത്ത് അനസ് ബിൻ മാലിക് അൽ അൻസാരി ഖാദിമിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം عن النبي صلى الله عليه وآله وصحبه وسلم قال لا يؤمن أحدكم حتى يحب لأخيه ما يحبه لنفسه رواه البخاري ومسلم رحمهما الله. വളരെ ചെറിയൊരു ഹദീസാണ്, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെയധികം പ്രയാസമുള്ളൊരു ഹദീസാണിത്. പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ പേര് അനസ് ഇബ്നു മാലിക് ഇബ്നു നളർ അൽ അൻസാരി അൽ ഖസ്റജി അൽ മദനി എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് ഇബ്നു നളർ അൽ അൻസാരി അൽ ഖസ്റജി, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ് അൻസാരി എന്ന് പറഞ്ഞാൽ അർത്ഥം? അൻസാരിയായ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻ. നിങ്ങൾക്കറിയുന്നത് പോലെ സ്വഹാബികൾ രണ്ട് വിഭാഗക്കാരാണ്, ഒന്ന് അൻസ്വാരികളും മറ്റൊന്ന് മുഹാജിരീങ്ങളും. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ പീഡനം അല്ലെങ്കിൽ അവരുടെ ആക്രമണം കാരണം മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന സ്വഹാബികളെയാണ് നമ്മൾ മുഹാജിരീങ്ങളായ സ്വഹാബികൾ എന്ന് പറയുന്നത്. അവരെ കൈനീട്ടിക്കൊണ്ട് തന്നെ സഹോദരന്മാരെ പോലെ സ്വീകരിച്ചിരിക്കുന്ന ഇസ്ലാമിൽ ഇന്നേ വരെ തുല്യതയില്ലാത്ത സ്നേഹം തന്നെ സഹോദരന്മാരോട് കാഴ്ചവെച്ചിരിക്കുന്ന ആ വിഭാഗം ജനങ്ങളെയാണ്, മദീനക്കാരായ സ്വഹാബികളെയാണ് അൻസ്വാരികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വിഭാഗമാണ് സ്വഹാബത്ത്. ഒന്ന് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നവർ, അവർ മുഹാജിരീങ്ങൾ. രണ്ട്, മദീനക്കാർ, മദീനയിൽ നിന്നുകൊണ്ട് അവരെ സ്വീകരിച്ചവർ അൻസ്വാരികൾ. അനസ് റളിയല്ലാഹു അൻഹു അൻസ്വാരിയായ സ്വഹാബിയാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബികളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്, സമ്പത്ത്, അവരുടെ ശരീരം, അവരുടെ വീട്, കുടുംബം എല്ലാം അവർ നൽകിയിരിക്കുന്ന ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, നാം തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നൽകി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കിതാബ് നൽകി എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സുരക്ഷിതമായി ഈ ദീൻ നമ്മളിലേക്ക് എത്തിച്ചരാൻ അള്ളാഹു ചില ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള ആൾക്കാരാണ് ഈ ഉമ്മത്തിന്റെ സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇ എന്ന് സംസാരിക്കുമ്പോൾ 100,000-ൽ സ്വഹാബികൾ ഉണ്ടായിരുന്നു. ബഖിയുൽ ഖർഖദിൽ മാത്രം, ഇവിടെ പൊതുവെ ജനങ്ങൾ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന അതിന്റെ യഥാർത്ഥ പേര് ബഖിയുൽ ഖർഖദ് എന്നാണ്, അല്ലെങ്കിൽ ബഖിയ എന്നാണ്. ബഖിയയിൽ മാത്രം ഏകദേശം 10,000-ൽ ഹദീസ് സ്വഹാബികളുടെ ഖബറുകളുണ്ട്. 10,000-ൽ സ്വഹാബികളുടെ ഖബർ. ഇന്ന് പല ആൾക്കാരോടും 10 സ്വഹാബി സ്ത്രീകളുടെ പേര് ചോദിച്ചാൽ പോലും അറിയില്ല. വഇലല്ലാഹിൽ മുഷ്തക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, സ്വഹാബികളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അവരെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അനസ് റളിയല്ലാഹു അൻഹു അൻസാരിയായ സ്വഹാബിയാണ്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് സിയറു അലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അനസ് ഇബ്നു മാലിക് അൽ അൻസാരി അൽ ഇമാം അൽ മുഫ്തി അൽ മുഖരി അൽ മുഹദ്ദിസ് റാവിയത്തുൽ ഇസ്ലാം ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നു, അദ്ദേഹം ഇമാമാണ്, അനസ് റളിയല്ലാഹു അൻഹു ഇമാമാണ്, അദ്ദേഹം മുഫ്തിയാണ്, അദ്ദേഹം മുഖരിയാണ്, ഹദീസുമായി ഖുർആനുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇൽമുള്ള വ്യക്തിയാണ്, അൽ മുഹദ്ദിസ്, ഹദീസുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇൽമുള്ള വ്യക്തിയാണ്, റാവിയത്തുൽ ഇസ്ലാം, ഈ ഇസ്ലാമിനെ നമ്മൾക്ക് എത്തിച്ചു തരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ്, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം വർഷം ഖിദ്മത്ത് ചെയ്തിരിക്കുന്ന സഹാബിയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബികളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ചില സഹാബികൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില സഹാബികൾക്ക് ചില പ്രത്യേകതകൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് സൈഫുല്ലാ എന്ന് നമ്മൾ ആരെ പറ്റിയാണ് പറയാറ്? ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുണ്ട്, സൈഫുല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാള് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുണ്ട്. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ കൂട്ടുകാരൻ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറയാറുണ്ട്. ഹുദൈഫത്ത് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബുസ് സിർ, രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുണ്ട്. അതേപോലെ അനസ് റളിയല്ലാഹു അൻഹുവിനുള്ള പേരാണ് ഖാദിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു, ധാരാളം വർഷക്കാലം പ്രവാചകന്റെ ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുന്നിയത്ത് അബു ഹംസ എന്നാണ്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുന്നിയത്ത് അബു ഹംസ എന്നാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ, ധാരാളം മഹത്വങ്ങൾ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന സ്ത്രീയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഇന്ന് പല ആൾക്കാർക്കും അവരെ സംബന്ധിച്ച് അറിയില്ല, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന വല്ല സഹോദരിമാരും ഉണ്ടെങ്കിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വായിക്കണം, വല്ല പുരുഷന്മാരും ഉണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത് വായിക്കണം, നിങ്ങളുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ പെൺമക്കൾക്കൊക്കെ അവരുടെ ചരിത്രം വായിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ വായിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അവരെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. മുസ്ലിം റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രം പറയാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ما رايت احدا اشبه بصلاه رسول الله صلى الله عليه وسلم من ابن ام سليم يعني انس. ابو هريره رضي الله عنه പറയുന്നു, رسول الله صلى الله عليه وسلم തങ്ങളുടെ നമസ്കാരത്തിനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ള നമസ്കാരം നമസ്കരിച്ചിരുന്നത് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി رضي الله عنه ആണ്. പ്രവാചകന്റെ നമസ്കാരത്തിനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ള നമസ്കാരം നമസ്കരിച്ചത് അനസ് رضي الله عنه ആണെന്ന് ابو هريره رضي الله عنه പറയുന്നതായി ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ ഉദ്ധരിക്കുന്നു. ഏകദേശം ഹിജറ 93 അദ്ദേഹം മരണപ്പെട്ടത്, ഹിജറ 93. ആ സമയത്ത് അദ്ദേഹത്തിന് 103 അനസ് റളിയല്ലാഹു അൻഹുവിന് 103. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സ്വഹാബികളുടെ കൂട്ടത്തിൽ 1000+ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ വെറും 7 സ്വഹാബികളുടെ കൂട്ടത്തിൽ 1000+ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ 7. പ്രിയപ്പെട്ടവർ, ആരെങ്കിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട ജീവിതം ആ ഒരു ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ ഇൻഷാല്ലാ കേൾക്കുക. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 1000+ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെറും 7 ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബി. 3 അബ്ദുല്ലാഹി ഇബ്നു ഉമർ, 4 ആയിഷത്തു സിദ്ദീഖ, 5 അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, 6 ജാബിർ ഇബ്നു അബ്ദില്ലാഹ്, 7 അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 7 സഹാബികളാണ് 1000+ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു വ്യക്തിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഏകദേശം 2286 ഹദീസുകൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഹദീസിലേക്ക് കടക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, لا يؤمن احدكم حتى يحب لاخيه ما يحبه لنفسه. لا يؤمن احدكم, നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവുകയില്ല, നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവുകയില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? രണ്ടർത്ഥത്തിന്റെ സാധ്യതയുണ്ട്. വാക്കർത്ഥം, അതിന്റെ അറബി ഭാഷയിലെ വാക്കർത്ഥം വെച്ച് നോക്കുമ്പോൾ, ഒന്ന്, നിങ്ങളുടെ ഒരാളും മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനേ അല്ല എന്ന അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം എന്താണ്? لا يؤمن احدكم നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും വിശദീകരിക്കേണ്ടത് ബാക്കിയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഹദീസ് മാത്രം എടുത്തുകൊണ്ട് വിശദീകരിക്കാൻ ഒരു പക്ഷെ നമ്മൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ ഇമാം അഹമ്മദിനെയും യഹ്യ ഇബ്നു മഅീനിനെയും അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനയെയും പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അൽബാബു ഇദാ ലം യുസ്മഅ തുറുഖുഹു ലം യതബയ്യൻ ഖതഉഹു. ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾക്ക് തെറ്റുപറ്റിയാൽ ഒരു പക്ഷെ മനസ്സിലാവില്ല. കാരണം ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കിയതിന് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ കുറച്ച് കുറവുണ്ടാവും അല്ലെങ്കിൽ കൂടുതലുണ്ടാവും മറ്റേ ഹദീസിൽ. അപ്പൊ എല്ലാ ഹദീസുകളും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. അപ്പൊ ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരെ മുഅ്മിനല്ല എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ ഈമാനിൽ, അദ്ദേഹത്തിന്റെ അൽ ഈമാനുൽ കബീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, മജ്മുഉൽ ഫതാവയിൽ ഉള്ളടങ്ങുന്ന ഒരു കിതാബാണത്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്ന ഹാദ നഫ്യു ലികമാലിൽ ഈമാനിൽ വാജിബ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ ഇല്ല എന്ന് പറയുന്നത് ഈമാനിന്റെ പൂർണ്ണതയാണ്, ഈമാനിന്റെ പൂർണ്ണതയാണ്. അതല്ലാതെ തീരെ ഈമാൻ ഇല്ല എന്ന് പറഞ്ഞാൽ കാഫിറാണെന്നല്ല അർത്ഥം, മറിച്ച് അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്നാണ് ഈ ഹദീസിൽ അർത്ഥം. എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളുടെയും ഈമാൻ പൂർണ്ണമല്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്കും ചിന്തിക്കണേ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളുടെയും ഈമാൻ പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. അഹ്ലുൽ ഇൽമ് പറയുന്നു, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നു, ഇങ്ങനെ വന്ന ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയം വാജിബാണെന്നാണ്. ഉദാഹരണത്തിന് ഈ ഹദീസിൽ വന്ന എന്താണ്? നിങ്ങളിൽ നിന്ന് ഒരാൾ സ്വയം നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഈമാൻ പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞാൽ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് വാജിബാണ്. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് വാജിബാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കി തരുന്നത്. പ്രിയപ്പെട്ടവരെ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു. നല്ല വാക്കുകളാവട്ടെ, നല്ല പ്രവർത്തനങ്ങളാവട്ടെ, നല്ല വിശ്വാസങ്ങളാവട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വ്യക്തി മുസ്ലിമാണ് അല്ലെ, ഒരു വ്യക്തി നല്ല മുസ്ലിമാണെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ, സുന്നത്തനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് ഒരു വ്യക്തി എന്ന് കരുതുക. അവൻ അറിയുന്ന മറ്റൊരു മുസ്ലിം ഉണ്ട്, അവൻ ബിദഅത്തുകൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബിദഅത്ത് ചെയ്യുന്ന മുസ്ലിമിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വാജിബാണ്. സുന്നിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സുന്നത്ത് ചെയ്യുന്ന ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ബിദഅത്ത് ചെയ്യുന്ന ആ മുസ്ലിമിന് അവന്റെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. കാരണം എന്താ? സ്വയം നഫ്സിന് ബിദഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള മുസ്ലിം ബിദഅത്ത് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ അവന്റെ ഈമാൻ പൂർണ്ണമല്ല. ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അള്ളാഹു സുന്നത്ത് നൽകിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ സുന്നത്ത് പറഞ്ഞു കൊടുക്കില്ല, അവർ ബിദഅത്ത് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല, മറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വാജിബാണ്. പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വാജിബാണ്. ഇപ്പൊ ഒരു വ്യക്തി സ്വയം നഫ്സിനെ ഹിദായത്ത് വേണമെന്ന് ആഗ്രഹിച്ചു, ബാക്കിയുള്ള ആൾക്കാർ ഒരിക്കലും ഹിദായത്തിലാവാൻ വേണ്ടി പാടില്ല, ബാക്കിയുള്ള മുസ്ലിം സഹോദരന്മാർ ഹിദായത്തിലാവാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചാൽ അവൻ ഹറാമ് ചെയ്തവനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തിരിക്കുന്നത് മുഹറമായ കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നന്മകളൊക്കെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനുൽ കുബറയിൽ ഒരു സിയാദത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലാ മാ യുഹിബ്ബുഹു ലിനഫ്സിഹി മിനൽ ഖൈർ, നന്മകളായ കാര്യങ്ങൾ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന നന്മകൾ തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ വിഷയമാണ്. അത് വാക്കുകളായാലും പ്രവർത്തനങ്ങളായാലും ജീവിതത്തിന്റെ ഏത് മേഖലകളായാലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഹദീസ് വളരെ എളുപ്പമാണ് നമ്മൾക്ക് മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ അധികം ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ദീനുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടാവുന്ന കാര്യങ്ങൾ, തന്റെ സഹോദരൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കൽ ദീനുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തേത്, ദുനിയാവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള കാര്യങ്ങൾ തന്റെ സഹോദരൻ ഉണ്ടാവണം എന്നാഗ്രഹിക്കൽ. ഇത് രണ്ടും ഒരേപോലെയാണോ? അല്ല. ദീനുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള ഖൈറുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് മനസ്സിലാക്കാൻ വേണ്ടി തൗഫീഖ് നൽകിയിട്ടുണ്ട്. മറ്റൊരു വ്യക്തി ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട്. മറ്റൊരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല, മറിച്ച് അവൻ ബിദഅത്ത് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുന്നത്ത് മനസ്സിലാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സുന്നത്ത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ ബിദഅത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ഖൈർ ആഗ്രഹിക്കുക, ആ വിഷയത്തിൽ ഖൈർ ആഗ്രഹിക്കുക, അവന് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്, നിർബന്ധമാണ്. അതല്ലാതെ അവൻ ആ ബാത്തിൽ തന്നെ തുടർന്നു പോകട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഹറാമാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. നേരെ മറിച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് അവന് നല്ലൊരു വീട് വേണം, അതേപോലെ തന്നെ അവനൊരു കാറ് വേണം എന്നൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് താൻ തനിക്കുള്ളത് തന്റെ സഹോദരൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മുസ്തഹബാണ്, സുന്നത്താണ്, വാജിബല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് ഒരു കാറുണ്ട്, തന്റെ സഹോദരന് കാറില്ല, പക്ഷെ അവന് ഒരു കാറിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് അവന് ഒരു കാറുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ അത് മുസ്തഹബാണ്, സുന്നത്താണ്. നേരെ മറിച്ച് ദീനിന്റെ വിഷയത്തിൽ അവൻ ബിദഅത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിഅമത്ത് കൊണ്ട് തൗഹീദ് ലഭിച്ചിട്ടുണ്ട്, സുന്നത്ത് ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സുന്നത്ത് അവന് പറഞ്ഞു കൊടുക്കുക, ബിദഅത്തിൽ നിന്ന് അവനെ തടയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വാജിബായ കാര്യമാണ്. അപ്പൊ ആ ഒരു വേർതിരിവ് നമ്മൾ മനസ്സിലാക്കണം. ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കൽ, നസീഹത്ത് കൊടുക്കൽ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടൽ വാജിബും, ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മുസ്തഹബുമാണ്. ആ ഒരു വേർതിരിവ് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മസലയാണ്, നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മളെക്കാളും മുൻഗണന കൊടുക്കുക എന്നുള്ള വിഷയം. ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മളെക്കാളും മുൻഗണന നൽകുക എന്നൊരു വിഷയം. ഇപ്പൊ പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട്, ചില വിഷയങ്ങളിൽ സഹോദരന്മാർക്ക് മുൻഗണന നൽകുന്ന ആൾക്കാർ. സ്വഹാബികൾ അങ്ങനെയായിരുന്നു, അവർക്ക് എന്തെങ്കിലും ഖൈറുകൾ കിട്ടിയാൽ അവർ ബാക്കിയുള്ള സഹോദരന്മാർക്ക് മുൻഗണന നൽകിയിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അവർക്ക് ഒരാൾക്ക് ഭക്ഷണം കിട്ടിയാൽ അവരെന്ത് ചെയ്യുക, തന്റെ സഹോദരൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്ന ചിന്തയിൽ അവർ പെട്ടെന്ന് സ്വഹാബികൾ മറ്റു സ്വഹാബികൾ കൊടുക്കാറുണ്ടായിരുന്നു. അതാണ് ഖുർആനിൽ പറഞ്ഞത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ്വ. അവർക്ക് സ്വന്തം ആവശ്യമുണ്ട് ചില കാര്യങ്ങൾ, എന്നാലും തന്റെ സഹോദരന്മാർക്ക് വളരെയധികം പരിഗണന നൽകിയിരുന്ന ആൾക്കാരായിരുന്നു സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പ്രിയപ്പെട്ടവരെ, മുൻഗണന നൽകുന്ന വിഷയം, ഒരു സഹോദരന് തന്റെ മുസ്ലിമായ സഹോദരന് മുൻഗണന നൽകൽ, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആൾക്കാർക്കും ഇന്ന് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. മുൻഗണന നൽകുക എന്ന് പറയുമ്പോൾ, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് നമ്മൾ അടുക്കുന്ന വിഷയങ്ങളിൽ മുൻഗണന നൽകൽ അത് കറാഹത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട് അടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരാൾക്ക് മുൻഗണന നൽകൽ. ഉദാഹരണം ആൾക്കാർക്ക് മനസ്സിലാകാൻ, ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, പള്ളിയിൽ കയറിയാൽ പള്ളിയിൽ ഒന്നാമത്തെ സഫ് നിന്നു, രണ്ടാമത്തെ സഫിൽ നമ്മൾ എല്ലാവരും നിൽക്കുന്നതെന്ന് കരുതുക. ഉദാഹരണത്തിന് ഞാനും എന്റെ ഒരു സഹോദരനും ഉണ്ടെന്ന് കരുതുക. ഒന്നാമത്തെ സഫിൽ ഒരു വിടവ് കണ്ടു, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അവൻ കയറി നിന്ന് അവൻ ആ പ്രതിഫലം കരസ്ഥായിക്കോട്ടെ, അത് മക്രൂഹാണ്, അത് കറാഹത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് നമ്മൾ അവിടെ പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് കയറി നിൽക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, സാബിഖു ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നതിൻ അർളുഹ സമാവാത്തു വൽ അർദ്. നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് മുൻകടക്കുക എന്ന് പറഞ്ഞാൽ, അത്തരത്തിലുള്ള വിഷയത്തിൽ വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്ന, നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ നിങ്ങളെ ധൃതി കൂട്ടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതേപോലെ തന്നെ അള്ളാഹു സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞു, വഫീ ദാലിക ഫലിയതനാഫസുൽ മുതനാഫിസൂൻ, സ്വർഗത്തിന്റെ മാർഗത്തിൽ പരസ്പരം ആൾക്കാർ മത്സരിച്ചു കൊള്ളട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് മുൻഗണന നൽകാൻ പാടില്ല, അത് കറാഹത്താണ്. മറിച്ച് നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മൾ മുൻകടക്കാൻ, ഇപ്പൊ സഫിൽ ഒരു വിടവ് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് കയറി നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഉദാഹരണത്തിന് ഞാനും എന്റെ ഒരു സഹോദരനും ഇരിക്കുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ രണ്ടാൾക്കാർ ഇരിക്കുന്നു, മൂന്നാമതൊരാൾ വന്നിട്ട് കടം ചോദിച്ചു, പറഞ്ഞു എനിക്കൊരു 100,000 rupees ആവശ്യമുണ്ട്, 100,000 rupees എനിക്ക് ആവശ്യമുണ്ട് കടമായിട്ട്. അപ്പം എനിക്ക് കൊടുക്കാൻ കഴിവുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കാതെ എന്റെ സഹോദരനോട് പറയണം നീ കൊടുത്തോ, എന്റെ ഉദ്ദേശം എന്താ, അവന് കൂലി കിട്ടിക്കോട്ടെ, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള നന്മകളുടെ വിഷയത്തിൽ ഒന്നിക്കൽ എല്ലാവരും നന്മയിൽ മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക, ഇനി എല്ലാവർക്കും പറ്റില്ല, ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മൾ കഴിവിന്റെ വരെ നമ്മൾ മുൻകടക്കാനാണ് വേണ്ടി പരിശ്രമിക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്വഫിന്റെ വിഷയം, മുമ്പത്തെ സ്വഫിൽ ഒരാൾക്ക് നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരൻ നിന്നോട്ടെ നല്ല വിചാരിക്കണം, മറിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ മുന്നേറണം, അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ ചിന്ത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുമായിട്ട് അടുക്കുന്ന വിഷയത്തിൽ തന്നെ സഹോദരന്മാർക്ക് മുൻഗണന നൽകേണ്ട ആവശ്യമില്ല, മറിച്ച് അത് കറാഹത്താണ്. നേരെ മറിച്ച് ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സഹോദരന്മാർക്ക് മുൻഗണന നൽകണം. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തം ആവശ്യമുണ്ടായിരുന്നാൽ പോലും അവർ തന്റെ സഹോദരന്മാർക്ക് മുൻഗണന നൽകുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഭക്ഷണം കിട്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ട്, രണ്ട് ചോറ് കിട്ടി, ഒന്ന് ബിരിയാണിയും മറ്റൊന്ന് സാദാ ചോറും. ഇപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് എനിക്കറിയില്ല, ചില ആൾക്കാർക്ക് സാദാ ചോറായിരിക്കും കൂടുതൽ ഇഷ്ടം. പൊതുവെ ജനങ്ങളുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ബിരിയാണിയാണല്ലോ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ സഹോദരൻ ബിരിയാണി എന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവന് ഞാൻ ബിരിയാണി കൊടുത്തു, ഞാൻ സാദാ ചോറ് വന്നു. എന്തുകൊണ്ടാണ്, എനിക്ക് സാദാ ചോറല്ല, എനിക്ക് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ ഞാൻ ആ ബിരിയാണി അവന് കൊണ്ടു കൊടുത്തു. എന്റെ ഉദ്ദേശം എന്താണ്, എന്റെ സഹോദരനെ ഞാൻ മുന്തിക്കുക, അവന് മുൻഗണന നൽകുക, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. സ്വന്തം ആവശ്യമുണ്ടായിരിക്കെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് നൽകുന്ന ആൾക്കാർ. എന്നെ നേരെ മറിച്ചാണെങ്കിലോ, എനിക്ക് എന്റെ സഹോദരനെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് അവന് വെറും ചോറാണ് ഇഷ്ടം, എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അല്ലെങ്കിൽ നേരെ മറിച്ച് എന്താ പറയാ, സഹോദരന്മാർക്ക് സ്വന്തം നഫ്സിന് ആവശ്യമുള്ളതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വന്തം നഫ്സിന് ആവശ്യമുള്ളതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക, അത് എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഭക്ഷണത്തിന്റെ വിഷയമായാലും അതേപോലെ തന്നെ വസ്ത്രത്തിന്റെ വിഷയമായാലും, ഉദാഹരണം എനിക്ക് രണ്ട് നല്ല വസ്ത്രം കിട്ടി, അപ്പോൾ ഒരു വസ്ത്രം കുറച്ച് വില കൂടിയ നല്ല ക്വാളിറ്റിയാണ്, മറ്റേ വസ്ത്രം കുറച്ച് താഴ്ന്ന വസ്ത്രമാണ്, എന്റെ സഹോദരന്റെ നല്ല വസ്ത്രം കൊണ്ടു കൊടുക്കുക, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്, അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ ഒരു രണ്ട് വേർതിരിവ് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ വേർതിരിവ് നമ്മൾ തിരിച്ചറിയുക. ഒന്ന് ദുനിയാവിന്റെ വിഷയം, മറ്റൊന്ന് ദീനിന്റെ വിഷയം. ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഖൈർ ആഗ്രഹിക്കുക എന്നുള്ളത് വാജിബാണ്. ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഖൈർ ആഗ്രഹിക്കുക എന്നുള്ളത് മുസ്തഹബാണ്, സുന്നത്താണ്. ദീനിന്റെ വിഷയത്തിലാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഖൈർ ആഗ്രഹിക്കുക എന്നുള്ളത് വാജിബാണ്. അതേപോലെ തന്നെ നന്മകളുടെ വിഷയത്തിൽ മുൻഗണന നൽകുന്ന വിഷയം അള്ളാഹുമായി അടുക്കുന്ന വിഷയമാണെങ്കിൽ മുൻഗണന നൽകൽ മക്രൂഹാണ്, കറാഹത്താണ്. സാധാരണ വിഷയങ്ങൾ, ഭക്ഷണം, വസ്ത്രം, വാഹനം പോലുള്ള വിഷയങ്ങളിൽ തന്റെ സഹോദരന്മാർക്ക് മുൻഗണന നൽകുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അതൊക്കെ സ്വഹാബികളുടെ സ്വഭാവമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഒരു കാര്യം കൂടി ഇൻഷാ അള്ളാഹ് സൂചിപ്പിച്ചിട്ട് നിർത്താം. എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ധാരാളം തിന്മകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടി പ്രോഗ്രാമുകളും അതേപോലെ തന്നെ ഘോഷയാത്രകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അത് നടത്തുന്ന അല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്ന വല്ലവരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന അവരുടെ പരിചയത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് തെറ്റാണ്. അത് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന്റെ ആശയമല്ല. ചില ആൾക്കാർ നബിദിനാഘോഷം പറ്റില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്നലെ പറയുക എന്താ, അവർ മുജാഹിദായിരിക്കും, ജമാഅത്ത് ആയിരിക്കും, തബ്ലീഗ് ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഘടനയുടെ ആശയമല്ല, മറിച്ച് അത് ദീനിന്റെ ആശയമാണ്. നമ്മൾ നമ്മുടെ സഹോദരന്മാർക്ക് നസീഹത്ത് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു ദിവസം ആഘോഷിക്കൽ നല്ലൊരു കാര്യമായിരുന്നെങ്കിൽ അത് ചെയ്യേണ്ടത് സഹാബികളാണ്. സഹാബികളെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും ആവില്ല. അതേപോലെ തന്നെ സഹാബികൾക്ക് പരിചയമില്ലാത്ത കാര്യമാണിത്. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മാ ലം യഅരിഫുൽ ബദരിയൂന ഫലൈസ മിനദ്ദീൻ. ബദരിങ്ങളായ സഹാബികൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഉന്നതരായ ആ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ അറിയാത്ത ഒരു കാര്യം ഈ ദീനിൽ പെട്ടതല്ല, അത് ദീനാവുക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നബിദിനാഘോഷം എന്ന് പറയുന്നത് സഹാബികൾക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ മാത്രം ആഘോഷിക്കുന്നതിന്റെ പൊരുൾ എന്താ, നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് വെറും റബീഉൽ അവ്വലിൽ മാത്രമാണോ? എല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി ഒന്നുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക യൗമുൽ വുലിദ്തുഫി, ഞാൻ ആ ദിവസത്തിലാണ് ജനിച്ചത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ച നമ്മൾ നോമ്പെടുത്തോ, നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സുന്നത്താണ്. ഇത്തരത്തിൽ പ്രവാചകൻ നമ്മൾക്ക് എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞെന്ന മാർഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടി പരിപാടി നടത്തുക, അതേപോലെ തന്നെ ഘോഷയാത്ര നടത്തുക, ചോറ് വിളമ്പുക, അതേപോലെ തന്നെ പല ആൾക്കാരും പാട്ട് പാടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലൊക്കെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എത്രയോ പള്ളികളിൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. അവർ പരസ്പരം പാട്ട് പാടും, സ്റ്റേജ് പ്രോഗ്രാമുകൾ, മ്യൂസിക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് മ്യൂസിക്. അതേപോലെ തന്നെ പുരുഷനും സ്ത്രീയും കൂടി കൂടി കലരൽ, ഘോഷയാത്രയിൽ പോകുമ്പോൾ ഒരു പ്രായപരിധിയും ഇല്ലാതെ ചില ആൾക്കാരെ നടക്കുന്നത് കാണാം. അതേപോലെ തന്നെ സ്ത്രീകളൊക്കെ വീട്ടിന്റെ പുറത്തിറങ്ങി നിന്നിട്ട് ഇതൊക്കെ നോക്കിക്കാണുന്നത് കാണാം. ചില ഇതൊക്കെ ബാത്തിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ചില സ്ത്രീകൾ പോലും വീട്ടിന്റെ പുറത്തിറങ്ങി നിന്നിട്ട് ഘോഷയാത്ര പോകുന്നത് ഇങ്ങനെ കണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകനെ സ്നേഹിക്കാത്തവന്റെ ഈമാൻ പൂർണ്ണമല്ല, പ്രവാചകനെ കുറ്റം പറയുന്നവൻ കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന മിസ്വാക്ക്, പല്ല് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കമ്പിന്റെ കഷ്ണം ഒരാളെ കളിയാക്കിയാൽ അവൻ കാഫിറാണ്. അത്രയും അധികം പ്രവാചകനെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചുള്ള നിർബന്ധമാണ്. പക്ഷേ അള്ളാഹു പറഞ്ഞതുപോലെ, നമ്മൾ ഏത് പ്രവാചകൻ അനുസരിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളതിന്റെ പേരിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ റസൂലിനെ സ്നേഹിക്കണം. ആ സ്നേഹം പോലെ നമ്മൾ സ്നേഹിക്കണം. അതല്ലാതെ തോന്നുന്ന രീതിയിൽ സ്നേഹിക്കാൻ പാടില്ല. അത് ഇസ്ലാമികമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഇബാദത്തിന്റെ മാർഗങ്ങൾ എങ്ങനെയാവണം എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീണ്ടും ആവർത്തിക്കുകയാണ്, നബിദിന ആഘോഷം തെറ്റാണ്. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിന് പരിചയമില്ല. ഇതൊരിക്കലും വല്ലാഹി സത്യം, ഇതൊരു സംഘടനയുടെ ആശയമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ്, ഇത് പ്രവാചകന്റെ ദീനാണ്. അതല്ലാതെ മുജാഹിദിന്റെ ഒരു ആശയം, ജമാഅത്തിന്റെ ആശയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മൾക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചാൽ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. അതല്ലാതെ ചില ഉസ്താദുമാർ എന്ത് പറഞ്ഞാലും ഫസ്റ്റ് എതിർക്കുന്നത് പോലെ അവർക്ക് മുജാഹിദാരാണ്, അവരുടെ സംസാരം നിങ്ങൾ കേൾക്കരുത് എന്ന് പറയുന്ന ശൈലി പ്രിയപ്പെട്ടവരെ നമ്മൾ നിർത്തണം. നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ആഖിറത്തിലെത്തിയാൽ ഒരു ഉസ്താദ് ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല, വേറെ ആളുണ്ടാവില്ല, ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് ഞാൻ മാത്രം, നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തർ മാത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഉസ്താദുമാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, ആരും ആഖിറത്തിലില്ല. അതുകൊണ്ട് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നൊരു ഓർമ്മയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. പ്രവാചകന്റെ ജീവിതകാലത്തിന് ശേഷം വർഷങ്ങളോളം ജീവിച്ച സഹാബികൾ ഒരാൾ പോലും നബിദിനം ആഘോഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷറും ഉണ്ടെങ്കിൽ എന്റെയും ഷെയ്ത്വാനിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. ഹക്ക് മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സദാസമയവും ഹക്കിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുക. മലയാള ഭാഷയിൽ ചില തെറ്റുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഞാൻ മുമ്പൊക്കെ പറയാറുള്ളത് പോലെ എനിക്ക് വലിയ അറിവില്ല ഒരു ഭാഷയും, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്അലുല്ലാഹുൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുവഫഖനാ അജ്മഈന ലിമാ യുഹിബ്ബുഹു വയർളാഹു മിൻ സദീദിൽ അഖ്വാലി വസാലിഹിൽ അഅമാൽ വഅൻ യുസ്ലിഹ ലനാ ശഅനനാ കുല്ലഹു വഅൻ يهدينا إليه صراطا مستقيما ويغفر لنا ذنوبنا كلها اللهم صل وسلم على محمد عبدك ورسولك صلى الله عليه وعلى آله وصحبه أجمعين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته